മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം ശ്രീ ബഷീർ വള്ളിക്കുന്ന്. ഇന്നിപ്പോൾ മലയാളികളുടെ ഇടയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു ബ്ലോഗറാണ് താങ്കൾ. താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും ചുരുക്കി കഴിയുമെങ്കിൽ ഒരു ഒറ്റ വാചകത്തിൽ എങ്ങനെ ഒരു ചുരുക്കി നമുക്കൊരു മറുപടി പറയാം. ഒരു നല്ല ബ്ലോഗർ എങ്ങനെയാകാം, അല്ലെങ്കിൽ ഒരു നല്ല ബ്ലോഗർക്ക് എന്താണ് വേണ്ടത്?
ബ്ലോഗിംഗ്, നമ്മളിപ്പോ ബ്ലോഗിംഗ് എന്നത് ഏത് വിഷയത്തിൽ ഏത് രൂപത്തിലുള്ള ബ്ലോഗിംഗ് എന്നത് ആശ്രയിച്ചിരിക്കുക മറുപടി. ഇപ്പൊ ആനുകാലിക വിഷയങ്ങളിലുള്ള ബ്ലോഗിംഗ്, അതല്ല കഥയും കവിതയും പിന്നെ അതുപോലുള്ള ഈ സർഗാത്മക രംഗത്തെ ബ്ലോഗിംഗ്. ബ്ലോഗിംഗ് എല്ലാ രംഗത്തും ഉണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ സർഗാത്മകതയും വ്യക്തമാക്കുന്ന ബ്ലോഗിംഗ് ഉണ്ട്. ഇപ്പൊ ആനുകാലിക വിഷയങ്ങളുടെ രംഗത്താണ് ഇപ്പോ ഞാനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ രംഗത്തുള്ള ഒരു ബ്ലോഗർക്ക് വേണ്ടത് അയാൾ ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കണം എന്നതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അപ്പോൾ പ്രതികരിക്കാവുന്ന രൂപത്തിൽ ഒരു വീക്ഷണ തലം അയാൾക്കുണ്ട് എങ്കിൽ, എഴുതാനുള്ള ഭാഷയുണ്ട് എങ്കിൽ ഈ രംഗത്ത് തിളങ്ങാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം.
ഓക്കെ, അതിലിപ്പോ ബ്ലോഗിങ്ങിനെ കുറിച്ച് അടിസ്ഥാനപരമായി ചോദിക്കുകയാണെങ്കിൽ, നമ്മളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഫേസ്ബുക്ക് എഴുത്തുകാരാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായാലും മതമായാലും സിനിമ ആസ്വാദനമായാലും പരിഹാസമായാലും വിമർശനമായാലും എല്ലാം മനസ്സിൽ തോന്നുന്നത് ഫേസ്ബുക്കിൽ എഴുതിയിടുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അതിൽ നിന്ന് ബ്ലോഗിങ്ങിലേക്കുള്ള ഒരു ദൂരം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എഴുത്തുകാരിൽ നിന്ന് ബ്ലോഗർമാർക്കൊരു വ്യത്യാസം എന്താണ്?
അതെ, ബ്ലോഗിങ്ങിന്റെ ഒരു ഒരു വളരെ പുഷ്കരമായ ഒരു കാലം പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2010-ലും 2007 മുതൽ 2013 വരെയൊക്കെ ബ്ലോഗിംഗ്, മലയാളത്തിലെ ബ്ലോഗിംഗ് വളരെ ശക്തമായി നിന്നിരുന്നു. ഇപ്പോ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ്, ബ്ലോഗിൽ നിന്നും ആളുകളിലേക്ക് പിന്നെ ഫേസ്ബുക്ക് അതുപോലുള്ള പിന്നെ മീഡിയകളിലേക്ക്, സോഷ്യൽ മീഡിയകളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോ കാണുന്നത്. കാരണം ബ്ലോഗുകളുടെ ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞുപോയോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുണ്ട്. കാരണം എല്ലാ ബ്ലോഗർമാരും ഇപ്പൊ ഫേസ്ബുക്കിലെ പ്രതികരണങ്ങളാണ്. കൂടുതൽ വായനക്കാരുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഫേസ്ബുക്കിലേക്ക് വരുന്നത്. പക്ഷേ ഫേസ്ബുക്കിലേക്കുള്ള ഒരു ഒരു പ്രത്യേകത ബ്ലോഗുകളിൽ നിന്നുള്ള ഒരു ഒരു വ്യക്തത എനിക്ക് തോന്നുന്നത്, ബ്ലോഗുകൾ കുറച്ചുകൂടി സീരിയസ് റീഡിങ്ങിന് ബ്ലോഗുകൾ തന്നെയാണ് നല്ലത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുന്ന ഓരോ സ്റ്റാറ്റസുകളും കമന്റുകളൊക്കെ ധാരാളമായി വരുമെങ്കിലും അതൊരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത രൂപത്തിൽ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പാതാളത്തിലേക്ക് പോകുന്ന പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ബ്ലോഗിലാണെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചുള്ള വ്യക്തമായ വീക്ഷണം പെട്ടെന്ന് ചർച്ച ചെയ്ത് കണ്ടുപിടിക്കാനും ലിങ്കുകൾ പാസ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ബ്ലോഗുകൾ തന്നെയാണ് ഉത്തമം. പക്ഷെ കൂടുതൽ ആളുകൾ ഇന്നിപ്പോ ഫേസ്ബുക്കിന്റെ ഒരു തരംഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്.
ഓക്കെ, പക്ഷെ അതിനിടയിലും ഇപ്പോൾ താങ്കളെ പോലുള്ള ബ്ലോഗ് എഴുത്തുകാർ, ബ്ലോഗർമാർ വളരെയധികം വായിക്കപ്പെടുന്നവരായി തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു, 2015 ഏറ്റവും സ്വാധീനിക്കപ്പെട്ട പുസ്തകങ്ങൾ എന്ന രീതിയിൽ. അതിൽ ഏറ്റവും പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ തിരഞ്ഞെടുത്തിരിക്കുന്ന താങ്കളുടെ ഒരു ബ്ലോഗുകളുടെ സമാഹാരമാണല്ലോ. ഒരു ബ്ലോഗർ പുസ്തകത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ താങ്കളുടെ ബ്ലോഗുകളുടെ ഒരു സമാഹാരം പുസ്തകമായി എടുക്കാൻ പുറത്തിറക്കാനുള്ള ഒരു കാരണം എന്താണ്? ഓൺലൈനിലെ വായനക്കാർ കുറവായത് കൊണ്ടാണോ?
അല്ല, തീർച്ചയായിട്ടും അല്ല. ഓൺലൈനിലെ വായനക്കാർ പിന്നെ പുസ്തകമായ അപേക്ഷ നോക്കുമ്പോൾ ഓൺലൈൻ വായനക്കാരുടെ എണ്ണം പിന്നെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു പുസ്തകത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ ഒരു ഒരു എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5000 കൂടുതൽ വായിക്കപ്പെട്ട 10000 ഒക്കെ കോപ്പി ആയിരിക്കും ഒരുപക്ഷെ പുസ്തകമായിട്ട് ഇറങ്ങുക. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നെ നല്ല ലേഖനങ്ങൾക്ക് ലക്ഷക്കണക്കിന് വായനക്കാരെ കിട്ടും. ഇത് എന്റെ ബ്ലോഗിൽ തന്നെ ഏതാണ്ട് 40,00,000+ ഹിറ്റുകൾ ഇപ്പോ ഉണ്ട്. ചില ലേഖനങ്ങൾക്കൊക്കെ, അതുപോലെ വെബ് പോർട്ടലുകളിലും മറ്റൊക്കെ വരുന്ന ലേഖനങ്ങൾക്ക് വലിയ ഹിറ്റുകൾ ഉണ്ടാവും. അതിപ്പോ നമ്മൾ ഒരു പ്രിന്റ് മീഡിയയിൽ വരുന്ന വായനക്കാരുടെ എണ്ണവുമായി ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്ത രൂപത്തിൽ. ഇപ്പൊ എന്റെ പുസ്തകത്തിന്റെ പിന്നെ പേര് നിനക്ക് തട്ടമുട്ടുകൂടെ തന്നെ എന്നതാണ്. അപ്പൊ ഈ തട്ടമുട്ടുകൂടെ തന്നെ എന്ന ഒരു ടൈറ്റിൽ ഏറെ വായിക്കപ്പെട്ട ഒരു ഒരു ടൈറ്റിലിന്റെ ഒരു ലേഖനത്തിന്റെ ടൈറ്റിലാണ് ഈ പുസ്തകത്തിന് നൽകിയിട്ടുള്ളത്. ഈ ലേഖനം തന്നെ ഞാനൊരു പ്രിന്റ് മീഡിയയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമായിരുന്നു. പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ വായിക്കപ്പെട്ടത്. ഇപ്പൊ ഒരു വെബ് പോർട്ടലിൽ അത് എടുത്തു കൊടുത്തിരുന്നു. ഞാൻ അതിലൊരു ജസ്റ്റ് നിങ്ങൾ പറഞ്ഞപ്പോ പറയുകയാണ്, ഒരു വെബ് പോർട്ടലിൽ അത് എടുത്തു കൊടുത്തിട്ട് അവരുടെ ആ വെബ് പോർട്ടലിൽ ആ ഒരാഴ്ചക്കകം ആ ലേഖനം പ്രസിദ്ധീകരിച്ച ഒരാഴ്ചക്കകം ആ പിന്നെ വെബ് പോർട്ടലിൽ ആ ലേഖനത്തിന് വന്ന പേജ് വ്യൂസ് 22 lakhs ആയിരുന്നു, 22 lakhs. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ 22 lakhs ആളുകൾ ഒരു ലേഖനം വായിക്കുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ലേഖനം ഞാൻ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പത്രത്തിൽ ഒരുപക്ഷെ മലയാള മനോരമയില് മാതൃഭൂമിയിൽ എഴുതിയിരുന്നുവെങ്കിൽ എത്ര ലക്ഷം ആളുകളിലേക്ക് അത് എത്തും? ഒരുപക്ഷെ അവർക്കൊരു 10-15 ലക്ഷം കോപ്പികൾ ഉണ്ടെങ്കിലും അതിന്റെ പിന്നെ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ലേഖനങ്ങൾ വായിക്കുന്നത് ഒരുപക്ഷെ 5% ഒരു പത്രം വായിക്കുന്നതിന് 5% ആളുകൾ പോലും ഒരു എഡിറ്റോറിയൽ പേജിലെ ലേഖനങ്ങളിലേക്കൊന്നും എത്തിക്കൊള്ളണമെന്നില്ല. അതേസമയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയൊരു സാധനം ഒരു ലേഖനത്തിന് പല ആളുകളിലേക്ക് ഷെയർ ചെയ്തു, ഇമെയിലുകളിലൂടെ ഷെയർ ചെയ്തു, അതുപോലെ തന്നെ പിന്നെ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ വായിക്കപ്പെടുന്നത് വഴി ലക്ഷക്കണക്കിന് വായനക്കാരിലേക്ക് ഒരു ലേഖനത്തിന് ഒരു ദിവസത്തിനുള്ളിൽ എത്താൻ പറ്റും. ഒരുപക്ഷെ പ്രിന്റ് മീഡിയയുടെ റീച്ചിനേക്കാൾ കൂടുതലായിരിക്കും അത്തരമൊരു റീച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കൂടെ ഉണ്ട്, നമ്മളിപ്പോ ഈ പ്രിന്റ് മീഡിയക്കും അതിന്റെ സബ്സ്ക്രൈബർക്ക് ഒരു ഏരിയ ലിമിറ്റേഷൻ ഉണ്ട്. പല പത്രങ്ങൾക്ക് ഇപ്പൊ വൻകിട പത്രങ്ങൾ പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നെങ്കിലും നമ്മുടെ പിന്നെ പരമ്പരാഗതമായ പത്രങ്ങൾക്ക് ഒരു ഒരു വായനക്കാരുടെ ഒരു ഏരിയ ഉണ്ട്. അതേസമയം ഈ സോഷ്യൽ മീഡിയക്കുള്ള ഒരു പ്രത്യേകത അൺബൗണ്ടഡ് ആണ്, അത് എങ്ങോട്ട് പോകുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതുന്ന ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എഴുതുന്ന ലേഖനം തന്നെ അതേ നിമിഷം പ്രതികരണം വരുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ പ്രിന്റ് മീഡിയക്ക് അത്ര പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ സാധിക്കും. അതേസമയം സോഷ്യൽ മീഡിയക്ക് ഒരു വിഷയത്തെ കാത്തിരിക്കുന്ന ലോകമെങ്ങും പടർത്താൻ നിമിഷങ്ങൾക്കുള്ളിൽ പടർത്താൻ സാധിക്കും. അപ്പൊ സോഷ്യൽ മീഡിയയുടെ റീച്ച് അത് വേറെ തന്നെയാണ്. പ്രിന്റ് മീഡിയക്ക് അതിൻ്റെതായ റീച്ച് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റെതായ ഒരു സ്ഥലമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ റീച്ച് വളരെ വലുതാണ്.
തീർച്ചയായും. പക്ഷേ താങ്കൾ ഇപ്പോൾ പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും അധികം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി റെഗുലേറ്റഡ് ആണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിയന്ത്രണങ്ങളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ബ്ലോഗ് എഴുതുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആർക്കും എന്തും എഴുതാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. താങ്കൾ ഉൾപ്പെടെയുള്ള ബ്ലോഗർമാർക്ക് എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദിത്തോടെയാണ് ഞങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ ആധികാരികമായാണ് എഴുതുന്നത് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്നത്?
അത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇഷ്യൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ ആണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ പരിമിതികളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ സാധ്യതകളുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത് ഓതന്റിക് അല്ലാത്ത ആയ വാർത്തകൾ പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ കാര്യങ്ങളെ കൂടുതൽ പഠിക്കാതെ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അതിന്റെ പിന്നെ ഒരു ഒരു ഡീമെറിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡാണ് നമുക്ക് പറയാതെ വരിക. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയാണ് വ്യാജമായ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്, അത് അതിന്റെ ഒരു ഫലമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഒരു നല്ല പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾക്കിടയിൽ ശക്തമായ ഒരു ബോധവൽക്കരണം, ഒരു സോഷ്യൽ മീഡിയ ലിറ്ററസി സത്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് അതിന് പിന്നെ നിയമങ്ങളിലൂടെ ഒരു കർശനമായ നിയമങ്ങളിലൂടെ ഒരു സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുക എന്നതല്ല, വ്യക്തികളിൽ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് എന്ന ഒരു ബോധം ഉണ്ടാക്കുകയും ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കും പങ്കുവെക്കാവുന്ന കാര്യങ്ങൾക്കും ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഒരു ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത് എന്നൊരു ബോധം ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ട ബോധവൽക്കരണ ശ്രമങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇനി സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ പിന്നെ ലൈബ്രറികളിൽ പോയി പുസ്തകം വായിക്കുന്ന ആളുകൾ, അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന ആളുകൾ, പുതുതലമുറയിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുക, അതല്ലെങ്കിൽ പുസ്തകശാലകളിൽ പോയിട്ട് പുസ്തകം വാങ്ങി വായിക്കുക, ലൈബ്രറികളിൽ പോയി വായിക്കുക, ഇങ്ങനെയുള്ള ഒരു ശീലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. ഇപ്പൊ അവര് രാവിലെ എഴുന്നേൽക്കുന്നു, ബ്ലോഗുകൾ നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നു, വാട്സപ്പ് നോക്കുന്നു, അങ്ങനെയുള്ള ഒരു ഒരു ഈ മീഡിയയുടെ കാലമാണ്. അപ്പൊ ഇനി വരുന്നത് ഈ മീഡിയയിലാണ് ഭാവിയുള്ളത്. അത് വാർത്തകൾക്കായാലും പിന്നെ ലേഖനങ്ങൾക്കായാലും എഴുത്തുകൾക്കായാലും ഒക്കെ ആ മീഡിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മാറ്റം അനിവാര്യമായ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അത്തരം മാധ്യമങ്ങളിലേക്കുള്ള കടന്നുപോക്കിൽ സമൂഹത്തെ കൂടി ക്രിയാത്മകമായി സംഘടിപ്പിക്കാവുന്ന രൂപത്തിൽ അവർക്ക് കൂടി ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ മീഡിയകളെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളെ എങ്ങനെ ക്രിയാത്മകമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം.
തീർച്ചയായും. നമ്മൾ തുടങ്ങിയ ഒരു വിഷയമുണ്ടല്ലോ, എങ്ങനെ നല്ലൊരു ബ്ലോഗർ ആകാമെന്ന്, അതിലൊരു അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത്, ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ട ഒരു വിഷയം താങ്കൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കാരണം മനസ്സിൽ വരുന്ന ഒരു താങ്കൾ ആനുകാലിക പ്രസക്തിയുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളിലാണ് എഴുതുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മനസ്സിൽ വരുന്ന ഒരു പ്രതികരണം അപ്പോഴേ ബ്ലോഗിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുകയാണോ ചെയ്യുന്നത്, അതോ ആലോചിച്ച് തീരുമാനിക്കുകയാണോ വിഷയങ്ങൾ ചെയ്യുന്നത്?
എന്റെ എന്റെ സ്വഭാവം വെച്ച് നമ്മളിപ്പോ ഒരു വിഷയം പിന്നെ ലൈവായി നിൽക്കുന്ന ഒരു വിഷയം കണ്ടാൽ ഉടനെ അതിനെ കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ എന്റെ മനസ്സിൽ തോന്നുന്ന പ്രതികരണങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലും ബ്ലോഗിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഇതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വേഗത ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സംഭവത്തോടുള്ള ആദ്യ പ്രതികരണം എന്ന നിലക്കാണ് പലപ്പോഴും ഈ ബ്ലോഗുകളിലും ഫേസ്ബുക്കിലൊക്കെ പ്രതികരണങ്ങളെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്റെ ബ്ലോഗിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിഷയം നടന്നാൽ ഒരു വിവാദ വിഷയം അല്ലെങ്കിൽ സമൂഹത്തിൽ ലൈവായി നിൽക്കുന്ന ഒരു വിഷയത്തില് ആദ്യ പ്രതികരണം എന്ന നിലക്കാണ് പലപ്പോഴും ഞാൻ എന്റെ പോസ്റ്റുകളെ കാണാറുള്ളത്. ഇപ്പൊ പത്രങ്ങളിലോ വീട്ടിലുകളിലോ ഒക്കെ ഒരു വിഷയത്തെ കുറിച്ചുള്ള വിശകലനങ്ങളും പഠനങ്ങളും ഒക്കെ വരാൻ സമയമെടുക്കും. ഇപ്പൊ ഇന്ന് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു, അപ്പോ ദൃശ്യമാധ്യമങ്ങൾ അതിനെ കുറിച്ചുള്ള വാർത്ത വന്നു, അതേസമയം അതിനെക്കുറിച്ചുള്ള ഒരു ഒരു പൊതുജനത്തിന്റെ പ്രതികരണം അതൊക്കെ വരാൻ പിന്നീട് സമയമെടുക്കും. ഒന്നുകിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പത്രങ്ങളിൽ വരും, ഒരാളോട് അവർ ലേഖനം ആവശ്യപ്പെടും, അയാൾ ആ വിഷയത്തെ കുറിച്ച് പഠിക്കും, ആ പഠിച്ച ശേഷം പത്രങ്ങളിൽ എഴുതും. അപ്പൊ രണ്ടോ മൂന്നോ ദിവസത്തിൽ ചേർത്ത് അതിൽ വരും. അത് വീക്കിലുകളിൽ അതിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ വീണ്ടും സമയമെടുക്കും. എന്നാൽ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത അങ്ങനെ ഒരു വിഷയം നടന്ന് ഒരു വിഷയം ലൈവായി വിളിക്കുമ്പോൾ തന്നെ പൊതുജനത്തിന്റെ പ്രതികരണം എന്തെന്ന് അറിയാനും സാധിക്കുന്ന രൂപത്തിൽ അപ്പൊ കൊടുക്കണം. പലപ്പോഴും എനിക്കതിന് അനുഭവമാണ്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആളുകൾ പിന്നെ ഒരുപക്ഷെ എന്റെ എന്റെ വെള്ളിക്കുന്ന് .com വന്ന് നോക്കും, അതല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് നോക്കും. അപ്പോ നമ്മുടെ പ്രതികരണം എന്താണ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം ആളുകൾക്കുണ്ട്. എന്നിട്ട് ആ പ്രതികരണം കണ്ടില്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് പ്രതികരിക്കുകയാണ് ഒരു വിഷയം നടന്ന് അത് ആറി തണുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ബ്ലോഗിലൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു കുറിച്ചിട്ടാൽ അത് വായിക്കാൻ ആളെത്തിട്ടില്ല. അതേസമയം നമ്മുടെ കൺവെൻഷണൽ മീഡിയകളിൽ ഒരു പ്രതികരണം വരുന്നതിന് മുമ്പ്, ഒരു പഠനം വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് ഒരു വിലയുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പൊ കള്ളൻ വരുമ്പോഴാണ് ഒരു ഒരു പട്ടി കുറയ്ക്കേണ്ടത്. അപ്പൊ കള്ളൻ വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ ശേഷം കുറയ്ക്കുന്ന പട്ടിക്ക് പിന്നെ നമുക്കൊരാ കുറയ്ക്ക് ഒരു 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 നിലവാരമില്ല, അതിനാരും ജനിക്കുകയില്ല. അപ്പൊ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രതികരണ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരു ആൾട്ടർനേറ്റീവ് മീഡിയ എന്ന നിലയ്ക്ക് നമ്മുടെ കൺവെൻഷണൽ മീഡിയകളെ പ്രവച്ച് വെക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് മീഡിയ നമുക്ക് പിന്നെ
ഒരു സംശയം. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത് അവസാനമായി, ഈ സാധാരണ ഒരു കൺവെൻഷണൽ മീഡിയയെക്കാൾ വ്യത്യസ്തമായി ഭാഷയിൽ എന്ത് മാറ്റമാണ് സോഷ്യൽ മീഡിയയിലും ബ്ലോഗിലും എഴുതുമ്പോൾ വേണ്ടി വരുന്നത്? കാരണം ഇപ്പൊ താങ്കളുടെ തന്നെ ഒരു ഈ ഇപ്പൊ പറഞ്ഞ പുസ്തകത്തിന്റെ കാര്യം, നിനക്ക് തട്ടം ഇട്ടുകൂടിയ പെണ്ണെ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ഒരിക്കലും ഒരു കൺവെൻഷണൽ മീഡിയയിൽ, മുഖ്യധാര മാധ്യമത്തിൽ, പ്രിന്റ് മീഡിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഒരു തലക്കെട്ടല്ല. അത്തരത്തിൽ ഭാഷയിൽ എന്ത് മാറ്റമാണ് വേണ്ടത്?
ഭാഷയിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളുള്ളത് സാധാരണക്കാരായ ആളുകളാണ്. ഒരു മാതൃഭൂമി ആയിട്ട് പഠിപ്പോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ പുസ്തകങ്ങളോ ഒക്കെ പുസ്തകശാലകളിൽ പോയി അല്ലെങ്കിൽ ലൈബ്രറികളിൽ പോയി വാങ്ങി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഭാഷാ പ്രാവീണ്യം ഉണ്ട്. അത് നിരന്തരമായ വായനയിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതേസമയം സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും 90% ആളുകളും സാധാരണക്കാരനാണ്. അപ്പൊ അവർക്ക് ദഹിക്കുന്ന അവർക്ക് അവരോട് സംവദിക്കാവുന്ന ഒരു ഭാഷ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത്തരം ഒരു ഭാഷയിലൂടെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പൊ എനിക്ക് തട്ടമിട്ട് കൂടെ തന്നെ എന്ന അവർക്കൊരു കേസിംഗ് ആയ ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിൽ കാണുമ്പോ പിന്നെ കാണുമ്പോൾ തന്നെ ആളുകൾ അതിലേക്ക് അതിലെന്ത് പറയുന്നു എന്ന് പറയാനുള്ള ഒരു കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും സാധാരണക്കാരനിലേക്ക് പെട്ടെന്ന് വളരെ ട്രെൻഡി ആയ ഒരു ഭാഷ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത് നിർബന്ധമാണ്. അതേസമയം നമ്മൾ വളരെ കട്ടിയുള്ള വളരെ ഗഹനമായ ഭാഷാ പ്രയോഗങ്ങളും നമ്മളിപ്പോ ഈ ഭാഷാ സോഷ്യൽ മീഡിയയും മറ്റും അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ രീതി സോഷ്യൽ മീഡിയയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പരാജയപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതുജനങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ അവന്റെ പിന്നെ ചിലപ്പോ നമ്മൾ ഈ കൊളോക്കിയലായ ശൈലികളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതൊരു ആ ഭാഷയെ ഒന്ന് ഫ്രണ്ട്ലി ആക്കാനുള്ള ഒരു നീക്കമാണ്. അത്തരമൊരു ഭാഷ, ലളിതമായ ഭാഷ
അതുപോലെ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം എഴുത്തുകൾ വിവാദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഴുത്തുകളാണ്. അങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ഉപകാരപ്രദമാകുമോ?
തീർച്ചയായും. ചിലപ്പോ അത് ചിലപ്പോ അതിന്റെ ഒരു 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 മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് പിന്നെ ചില തന്ത്രങ്ങളൊക്കെ നമുക്ക് പല പലരും ഉപയോഗിക്കാറുണ്ട്. ചില വിവാദങ്ങളെ ചില പദങ്ങൾ ചില പ്രയോഗങ്ങൾ ചില പോയിന്റുകൾ ലേഖനത്തിൽ വിവാദങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടുണ്ടാവും. നമ്മൾ ഒരു പക്ഷേ അത് മുൻകൂട്ടി കാണുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചില തന്ത്രങ്ങളൊക്കെ ചില വിവാദങ്ങളൊക്കെ നയിക്കുന്നത് കൂടുതൽ വായനക്കാരെ എത്തിക്കാൻ പിന്നെ ഉപകാരപ്പെടുന്നുള്ള സത്യമാണ്.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ബ്ലോഗിന്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ ബഷീർ വള്ളിക്കുന്ന്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.